2022 December 23 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഹാൻവേവിൽ ചീഞ്ഞുനാറുന്നത് കണ്ണൂർ ഡയറിയിൽ ഓസി മോഹൻരാജ് എഴുതുന്നു. സമരങ്ങൾ കണ്ണൂരിന് പുത്തരിയല്ല, എന്നാൽ കഴിഞ്ഞയാഴ്ച തികച്ചും വ്യത്യസ്തമായ ഒരു സമരത്തിന് കണ്ണൂർ സാക്ഷ്യം വഹിച്ചു. സിപിഎം നേതാവ് ടി കെ ഗോവിന്ദൻ ചെയർമാനായ ഹാൻവീവിനെതിരെ മറ്റൊരു സിപിഎം നേതാവ് ജെയിംസ് മാത്യു തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരത്തിനിറങ്ങി. കൈത്തറി തൊഴിലാളികളുടെ സ്ഥാപനമായ ഹാൻവീവിൽ 4 മാസത്തോളമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്നാണിത്. ഹാൻവീവ് എംഡിയെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് സമരനായകൻ ജെയിംസ് മാത്യു വിശേഷിപ്പിച്ചത്. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജെയിംസ് മാത്യു വ്യക്തമാക്കിയതോടെ പോർമുഖം ശക്തമായി. സിപിഎം നേതാവ് ടി കെ ഗോവിന്ദൻ ചെയർമാനായ ഹാൻവീവ് എംഡി അരുണാചലത്തിന്റെ അനാസ്ഥ മൂലം അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു. സിഐടിയുവിന്റെ ഭാഗമായ കേരള ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജെയിംസ് മാത്യു. ഹാൻവീവിന്റെ കണ്ണൂരിലെ ഹെഡ് ഓഫീസിൽ എംഡിയുടെ കെടുകാര്യസ്ഥത നിമിത്തം 12 കോടിയുടെ തുണിത്തരങ്ങൾ വിറ്റഴിക്കാതെ കെട്ടിക്കിടക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സിഐടിയു മുൻകൈയെടുത്ത് ഇവ വിറ്റുതരാമെന്ന് അറിയിച്ചെങ്കിലും എംഡി തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. 2004 മുതൽ സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ച 3 ശമ്പള പരിഷ്കാരങ്ങളും ഹാൻവീവിലെ തൊഴിലാളികൾക്ക് അനുവദിച്ചിട്ടില്ല. തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ്. കെട്ടിക്കിടക്കുന്ന തുണി 50% റിബേറ്റിൽ വിറ്റഴിച്ചാൽ 5 കോടിയിലധികം തുക സമാഹരിക്കാം. തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സ്ഥാപനത്തിലുള്ളത്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ എംഡി വാങ്ങുന്ന ശമ്പളം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കണ്ണൂരിന്റെ അഭിമാന സ്തംഭമായിരുന്നു ഹാൻവീവ്. എൽഡിഎഫും യുഡിഎഫും തലപ്പത്തിരുന്നെങ്കിലും പ്രൊഫഷണലിസത്തിന്റെ ഹരിശ്രീ കുറിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ ജില്ലകളിലും കണ്ണായ സ്ഥലത്ത് ഷോറൂമുകൾ നിരവധിയുണ്ടെങ്കിലും കർച്ചീഫ് കച്ചവടം പോലും നടക്കുന്നില്ലെന്നാണ് സംസാരം. 36 ഷോറൂമുകളിലായി 1200 ജീവനക്കാരുണ്ട്. ശമ്പളത്തിന് മാത്രം 1 മാസം 2 കോടി രൂപയോളം വേണം. വെട്ടിലാക്കിയത് പുറം കരാർ. നിലവിലുള്ള ജീവനക്കാർക്ക് 3 ഇരട്ടി ജോലിഭാരമാണ് ഉള്ളത്. ശമ്പളം ലഭിക്കാത്തപ്പോഴും കൂടുതൽ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ്. ഗുണമേന്മയുള്ള നൂല് യഥാസമയം തൊഴിലാളികൾക്ക് നൽകുന്നില്ല. ഹാൻവീവിനെ ഹാൻഡെക്സുമായി ലയിപ്പിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശവുമായി ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. സർക്കാർ ആവിഷ്കരിച്ച സ്കൂൾ യൂണിഫോം വിതരണ പദ്ധതി കൈത്തറി മേഖലയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ഇക്കുറി വിതരണ ചുമതല സ്വകാര്യ വ്യക്തിക്ക് പുറം കരാർ നൽകിയതിലൂടെ കോർപ്പറേഷന് ഭീമമായ നഷ്ടമുണ്ടായി. പുറം കരാർ നൽകിയത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ടെന്നറിയുന്നു. എംഡിയെ അധിക്ഷേപിച്ചതിന് ജെയിംസ് മാത്യു ഖേദം പ്രകടിപ്പിച്ചു. തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയതിന്റെ വികാരത്തിലാണ് താൻ പദപ്രയോഗം നടത്തിയത്. യൂണിയൻ പറയുന്നത് കേട്ട് പിന്തിരിഞ്ഞു പോകാൻ താനില്ലെന്ന് ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ പറയുന്നു. 2004 മുതൽ ശമ്പള പരിഷ്കരണമില്ലാത്തതാണ് നിലവിലെ പ്രശ്നം. എൽഡിഎഫും യുഡിഎഫും ഭരിച്ചിട്ടും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയില്ല. അന്ന് യൂണിയനുകൾ ഇവിടെ ഇല്ലായിരുന്നു. അന്നത്തെ പ്രശ്നത്തിന് ഇപ്പോഴത്തെ എംഡിയെയും ചെയർമാനെയും പറഞ്ഞിട്ട് എന്ത് കാര്യം? ഗോവിന്ദൻ സമരത്തിനെതിരെ തുറന്നടിച്ചു. 2 മാസത്തെ ശമ്പളമാണ് കുടിശ്ശികയായുള്ളത്. സർക്കാർ 5 കോടി രൂപയോളം ഹാൻവീവിന് നൽകാനുണ്ട്. സാമ്പത്തിക ഞെരുക്കം കൊണ്ടാണ് സർക്കാർ ഫണ്ട് വൈകുന്നത്. ഇത് ലഭിച്ചാലുടൻ വേതനം നൽകും. ചെയർമാനായി സ്ഥാനമേറ്റതിനു ശേഷം ഹാൻവീവിൽ 24 കോടി രൂപയുടെ വിൽപ്പന നടന്നു. കോർപ്പറേഷനിൽ കെട്ടിക്കിടക്കുന്ന തുണിത്തരങ്ങൾ ബോർഡിന്റെ പ്രത്യേക സമിതിയെ വെച്ച് മൂല്യനിർണ്ണയം നടത്തി 40 മുതൽ 70% വരെ ഡിസ്കൌണ്ടിൽ വിൽക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും ടി കെ ഗോവിന്ദൻ വ്യക്തമാക്കി. മുടങ്ങിക്കിടക്കുന്ന ഡിഎ കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെടുന്നു. അതേസമയം വൈവിധ്യവൽക്കരണം വഴി പിടിച്ചു നിൽക്കാനുള്ള മാനേജ്മെന്റിന്റെ പരിശ്രമത്തിന് തൊഴിലാളികളുടെ നിസ്സഹകരണം തടസ്സമാകുമോ എന്ന ആശങ്കയുമുണ്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ സ്കൂളുകളിൽ 28 ലക്ഷം മീറ്റർ യൂണിഫോമാണ് ഹാൻവീവിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. സർക്കാരിൽ നിന്നുള്ള നെയ്ത്ത് വിതരണ കൂലികൾ ലഭിച്ചാൽ ഒരു പരിധിവരെ പ്രതിസന്ധിക്ക് പരിഹാരമാകും. മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത നിമിത്തം 80 ഷോറൂമുകളിൽ പകുതിയും പൂട്ടിപ്പോയിരുന്നു. ഹാൻവീവ് ആദ്യകാലത്ത് പയ്യാമ്പലത്തെ സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതായത് പഴയ ബ്രിട്ടീഷ് കളക്ടറേറ്റ്. ഈ കെട്ടിടവും കോടികൾ വിലമതിക്കുന്ന 30 സെന്റ് സ്ഥലവും പുരാവസ്തു മ്യൂസിയം നിർമ്മിക്കാനായി പുരാവസ്തുവകുപ്പിന് മുൻപ് സൌജന്യമായി കൈമാറിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കെട്ടിടവും സ്ഥലവും സൌജന്യമായി നൽകിയതിനെതിരെയും തൊഴിലാളികൾക്കിടയിൽ കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു.